ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പോലെ തന്നെ അവന്റെ മനുഷ്യത്വത്തെയും ഊന്നി പറയേണ്ട ആവശ്യമുണ്ട്. പലരും അതിന് വലിയ ഗൌരവം നൽകാറില്ല. അവൻ ദൈവം ആകുന്നു എന്ന് നാം പറയുമ്പോൾ അവൻ ദൈവത്വം ഭൂമിയിൽ കൊണ്ടുവരികയും മനുഷ്യത്വത്തെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ മലയാള പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് താങ്കളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവവചനം, അത് ജീവന്റെ വചനമാണ്, നിത്യജീവനിലേക്കുള്ള വഴികാട്ടിയാണ്. തിരുവചനം സ്വന്ത സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് സ്വന്ത ഭാഷയിൽ വ്യക്തമായും കൃത്യമായും പഠിക്കുവാൻ ലഭിക്കുന്ന ഈ അവസരം എത്ര അനുഗ്രഹകരമാണ് അല്ലേ? ദിവസം തോറും ഈ പഠനം പ്രയോജനപ്പെടുത്തുന്ന സ്നേഹിതരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹുത്തീകരിക്കപ്പെട്ട അവസ്ഥ കണ്ടതിനു ശേഷം 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ താഴ്ചയാണ് നാം കാണുന്നത്. ക്രിസ്തു ഒരു മനുഷ്യനായി തീർന്നു. അവൻ മനുഷ്യനായി തീർന്നപ്പോൾ അവൻ ദൂതന്മാരെക്കാൾ താണ നിലയിൽ ആയി. കന്യകയായിരുന്ന മറിയത്തിന്റെ ഉദരത്തിൽ അവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ മനുഷ്യത്വം തന്റെ മേൽ ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തുന്നവനും മനുഷ്യന്റെ പ്രതിനിധിയുമാകുന്നു. എബ്രായലേഖനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ നാം പ്രധാനമായി കാണുന്നുണ്ട്. 1-ാമതായി, അവൻ മനുഷ്യന് ദൈവത്തെ വെളിപ്പെടുത്തുന്നു. 2, അവൻ ദൈവം മുൻപാകെ മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നു. എനിക്ക് സ്വർഗത്തിലൊരു പ്രതിനിധിയുണ്ട്. എന്നെ പ്രതിനിധീകരിക്കുവാൻ അവിടെ ഒരാളുണ്ട്. ദൈവം മുൻപാകെ നമുക്ക് ആ പ്രതിനിധി ഉണ്ടായിരിക്കുക എന്നത് മനോഹരമായ ഒരു കാര്യമത്രേ. കാരണം ദൈവവചനം നമ്മോട് പറയുന്നത് അവിടെ പിശാചിന് ദൈവസന്നിധിയിൽ കടന്ന് ചെല്ലാമെന്നും അവൻ രാവും പകലും നമ്മുടെ സഹോദരന്മാരെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നു എന്നുമത്രേ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. പിശാചിന് ദൈവത്തോട് നമ്മെക്കുറിച്ചുള്ള അനേകം ചീത്ത കാര്യങ്ങൾ പറയുവാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ ഒരു പ്രതിനിധി ഉള്ളതിനാൽ ഞാൻ നന്ദിയുള്ളവനാണ്, ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്. 1-ാമതായി നാം കണ്ടത് ക്രിസ്തു ദൈവമായതുകൊണ്ട് അവൻ ദൂതന്മാരെക്കാൾ ഉന്നതനാകുന്നു എന്നാണ്. ഇപ്പോൾ അവൻ ദൂതന്മാരെക്കാൾ താണവനായി തീർന്നവനായി നാം കാണുന്നു. അവൻ മനുഷ്യ സാദൃശ്യത്തിലായി. ഇവിടെ നാം അവന്റെ മനുഷ്യത്വമാണ് കാണുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 6 അപകട മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 7 മനോഹരമായ പ്രസ്താവനകൾ നാം കഴിഞ്ഞ ക്ലാസുകളിൽ കണ്ടു. ഇപ്പോൾ ഇത് 6 അപകട മുന്നറിയിപ്പുകളെക്കുറിച്ച്, ഇത് മൊത്തം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ കൂടി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പോകാതിരിക്കേണ്ടതിന് അവ ഇസ്രായേൽ ജനത്തിന് നൽകിയ മുന്നറിയിപ്പുകളാണ്. ഈ അപകട മുന്നറിയിപ്പുകൾ ഞാൻ ഒന്ന് പറയാം. 1-ാമതായി 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഒഴുകിപ്പോകാവുന്ന അപകടം, 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 4:2 വരെ അവിശ്വാസത്തിന്റെ അഥവാ സംശയത്തിന്റെ അപകടം, 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കേൾപ്പാൻ മാന്യത എന്ന അപകടം, 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പിന്മാറിപ്പോകുക എന്ന അപകടം, 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നിന്ദിക്കുക എന്ന അപകടം, 12-ാം അധ്യായത്തിന്റെ 15 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നിരസിക്കുക അഥവാ ത്യജിക്കുക എന്ന അപകടം. ഒരു ക്രിസ്തുവിശ്വാസിക്ക് ജീവിക്കാവുന്ന 2 സ്ഥലങ്ങളുണ്ട്. അവന് മരുഭൂമിയിൽ ജീവിക്കുകയും മരുഭൂമിയുടെ അനുഭവം ഉണ്ടായിരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ആത്മീയമായി യോർദാൻ നദി കടന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഇതിന്റെ ഉദാഹരണം ഇസ്രായേൽ മക്കളിൽ നാം കാണുന്നു. അവർക്ക് ദേശത്ത് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടമാകും എന്ന് ദൈവം കാദേസ് ബർനയിൽ വെച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും കൂടിയാണ് നാം ആത്മീയ യോർദാൻ കടക്കുന്നത്. അതായത് സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയും ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഒരു ക്രിസ്തുവിശ്വാസി യോർദാൻ കടക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. യോശുവ ഇസ്രായേൽ മക്കളെ അക്ഷരികമായി യോർദാൻ അക്കരേക്ക് നയിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്തു ആത്മീയമായി യോർദാൻ അക്കരെ ജീവന്റെ പുതുക്കത്തിലേക്ക് നയിക്കുന്നു. ഒന്നാമത്തെ അപകട മുന്നറിയിപ്പ് ഒഴുകിപ്പോകുക എന്ന അപകടമാണ്. ഇന്ന് ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിനും ഈ മുന്നറിയിപ്പ് വളരെ പ്രസക്തമാണ്. ഈ കാര്യം നാം മനസ്സിലാക്കേണ്ടത് വളരെ ഗൌരവമേറിയൊരു വിഷയമാണ്. ഒഴുകിപ്പോകുക എന്ന ഒരു അപകടമുണ്ട് എന്ന മുന്നറിയിപ്പ്. രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം. എബ്രായർ 2:1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അന്തിമമായ വെളിപ്പാട് പഴയ നിയമ വ്യവസ്ഥിതിയേക്കാൾ ഉന്നതവും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ഒരുവനിൽ നിന്ന് വന്നിരിക്കുകയും ചെയ്യുകയാൽ ഈ മുന്നറിയിപ്പിന് പ്രത്യേക ശ്രദ്ധ നാം കൊടുക്കേണ്ടത് ആവശ്യമാകുന്നു. ഉത്തരവാദിത്വം ഇപ്പോൾ വളരെ കൂടുതലാണ്. ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ന് നാം വായിക്കുമ്പോൾ അവഗണനയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്രമാത്രം ജീവിതത്തിന്റെ ഏതു തുറയിലും അവഗണന അപകടകരമായ കാര്യമാണ്. എന്നാൽ ആത്മീയ തലത്തിൽ സുവിശേഷത്തിന്റെ ദൂത് കേൾക്കുകയും എന്നാൽ അതേക്കുറിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് കൂടുതൽ അപകടകരമായ കാര്യമാണ്. നഷ്ടപ്പെട്ടു പോകുന്നതിനു വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നയാഗ്ര നദിയിൽ തന്റെ വള്ളത്തിൽ ഒരു രാത്രി കിടന്നുറങ്ങിയ ഒരു മനുഷ്യന്റെ കഥ കേട്ടിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തന്റെ വള്ളം ഒഴുകിച്ചെന്നപ്പോൾ അവൻ ഉണർന്നു. എന്നാൽ അവൻ ആ സമയം യാതൊന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അവന് വെള്ളച്ചാട്ടത്തിൽ വീണ് കൊല്ലപ്പെടുന്നതായ ആ അവസ്ഥയുണ്ടായി. ഞാൻ നഷ്ടപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നൊരാൾ ചോദിക്കുന്നു. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അപ്പോസ്തല പ്രവൃത്തിയുടെ ദിവസം 16:31 നൽകിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്ന്. ഞാൻ നഷ്ടപ്പെടുവാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അതിനുത്തരം. ഞാനും നിങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യ കുടുംബത്തിൽ ഉൾപ്പെട്ടവരാകുന്നു സുഹൃത്തെ. നാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇന്ന് കർത്താവ് ചിലരെ രക്ഷിക്കുന്നു. ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നവരെ അവൻ രക്ഷിക്കുന്നു. ബാക്കിയുള്ളവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു പക്ഷേ അംഗീകരിക്കാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എന്നാൽ വാസ്തവം അതാണ്. താങ്കളുടെ സ്വാഭാവികമായ അവസ്ഥ അതായതുകൊണ്ട്, ജന്മനാവുള്ള അവസ്ഥ അതായതുകൊണ്ട് നഷ്ടപ്പെടുന്നതിനു വേണ്ടി താങ്കൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ടതില്ല. ജീവിതത്തിന്റെ ഓരോ തുറയിലും അവഗണന വളരെ അപകടകരമായ കാര്യമാണ്. ക്യാൻസർ രോഗം ബാധിച്ച ഒരു സ്ത്രീക്ക് അവളോട് പറയുകയാണ് അവൾക്കൊരു ഓപ്പറേഷന്റെ ആവശ്യമുണ്ട് എന്ന്. എന്നാൽ അവൾ പേടിച്ചുകൊണ്ട് അതിനെ നീട്ടി നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവസാനം യാതൊന്നും ചെയ്യുവാൻ കഴിയാത്തൊരു ദിവസം വന്നെത്തി. അവൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ അവൾ ഒഴുകിപ്പോയി. എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ തങ്ങൾ അവഗണന കാണിച്ചു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. സുവിശേഷ ദൂത് താങ്കൾ കേൾക്കുകയും അതേക്കുറിച്ച് യാതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. അനേകം ആളുകൾ സുവിശേഷം കേൾക്കുന്നു, എന്നാൽ അതേക്കുറിച്ച് അവർ യാതൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ തോന്നുന്നതുകൊണ്ട് അവർ തങ്ങളുടേതായ ആ ഒഴുക്കിൽ മുൻപോട്ടു പോകുന്നു. എന്നാൽ വലിയൊരു അപകടം പതിയിരിക്കുന്നു എന്ന വസ്തുത അവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊള്ളാം എന്ന് ചിലർ പറയും. എന്നാൽ ഇപ്പോൾ അവർ ഒഴുകുകയാണ്. അവർ എത്ര ദൂരത്തിൽ ഒഴുകിപ്പോയിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ ഒഴുക്കിൽപ്പെട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് നശിക്കുവാൻ പോകുന്ന സമയം വരാൻ പോകുന്നു. അപ്പോഴേക്കും വളരെ വൈകിയിരിക്കും. അവന് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവനൊരു ഹൃദയസ്തംഭനമുണ്ടാകുകയോ ഒരു അപകടത്തിൽ പെടുകയോ ചെയ്തു എന്ന് വരാം. ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള അവന്റെ അവസരം നഷ്ടമാകും. സുവിശേഷം കേൾക്കുന്നവർ എല്ലാവരും തന്നെ ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം എന്ന കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് ഞാൻ താൽപര്യപ്പെടുന്നു. ഒഴുകിപ്പോകുക എന്ന അപകടമുണ്ട്. അതേക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. രണ്ടാം വാക്യത്തിലേക്ക് വരാം. രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം, ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. ഉദാഹരണത്തിന്, സോദോം നഗരം നശിപ്പിക്കപ്പെടും എന്ന് അറിയിക്കുന്നതിനു വേണ്ടി രണ്ട് ദൂതന്മാർ സോദോമിൽ വന്നു. അവർ തങ്ങൾ പറഞ്ഞതുപോലെ സോദോം നശിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടതിന് ശേഷമാണ് അവിടുന്ന് പോയത്. എപ്പോഴെങ്കിലും ഒരു ദൂതൻ ഒരു ദൂത് നൽകിയാൽ അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയും. ഇനിയും പ്രശ്നം എന്താകുന്നു എന്ന് ശ്രദ്ധിക്കുക. നാലാം വാക്യം ഞാൻ മൂന്നും നാലും വായിക്കാം. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇവിടെ എബ്രായ ലേഖന എഴുത്തുകാരൻ പെന്തക്കോസ് ദിവസത്തെയാണ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. അന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ പ്രാവർത്തികമായി, വരങ്ങൾ ദൂതിനെ ഉറപ്പാക്കി. ആർക്കാണ് അത് ഉറപ്പാക്കിയത്? ഇസ്രായേൽ ജനത്തിന്. വാസ്തവത്തിൽ ദൈവത്തിന് പോലും ഉത്തരം കൊടുക്കുവാൻ കഴിയാത്ത ഒരു ചോദ്യമുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞത് അതിന്റെ ആ പ്രത്യേകത കൊണ്ടാണ്. ആ ചോദ്യം ഇതാണ്, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്ന്. ഇതിൽ നിന്ന് തെറ്റിയൊഴിയുവാനുള്ള വഴി നിങ്ങൾക്കറിയാമോ? കർത്താവ് യേശുക്രിസ്തുവാണ് ഏകമാർഗം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. തിരുവചനത്തിൽ നാം വീണ്ടും ഇങ്ങനെ വായിക്കുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രയെന്ന്. സദൃശവാക്യങ്ങൾ 16:25 ഞാൻ വായിച്ചത്. മനുഷ്യന് ശരിയായി തോന്നുന്ന പല വഴികളുണ്ട്, പല വഴികൾ കണ്ടേക്കാം, എന്നാൽ അതിന്റെ എല്ലാം അവസാനം മരണവഴികളാണ്. ഇത്ര വലിയ രക്ഷ നാം അഗണ്യമാക്കിയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നഷ്ടപ്പെടുന്നതിന് താങ്കൾ യാതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. വെറും അവഗണന കൊണ്ട് മാത്രം താങ്കൾക്ക് നഷ്ടപ്പെട്ടവനായിരിക്കുവാൻ കഴിയും. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് എന്ന് ഇവിടെ നാം വായിച്ചല്ലോ. കർത്താവ് ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ എന്ന്. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നും അവൻ പറഞ്ഞു. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ എന്ന് വായിച്ചല്ലോ. അവന്റെ വാക്കുകൾ കേൾക്കുകയും അവന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും പിന്നീട് എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടുപോയ അവന്റെ ശിഷ്യന്മാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒന്നാമത്തെ അപകട മുന്നറിയിപ്പിൽ എത്ര മനോഹരമായ സത്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഭയാനകമാകുന്നുവെങ്കിലും അത് വളരെ ഗൌരവമായ സത്യങ്ങളാണ്. ഇത് വേഗത കൂടിപ്പോയതിനെതിരെയുള്ള മുന്നറിയിപ്പല്ല, മറിച്ച് ഒഴുകിപ്പോകുന്നതിനെതിരായിട്ടുള്ള മുന്നറിയിപ്പാണ്. ശ്രേഷ്ഠമായ സുവിശേഷ സത്യങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അവന്റെ മനുഷ്യത്വത്തിൽ ക്രിസ്തുവിന് ദൂതന്മാരെക്കാൾ അധികമായുള്ള ശ്രേഷ്ഠത കിട്ടി. ക്രിസ്തുവിന്റെ ദൈവത്വത്തെപ്പോലെ തന്നെ അവന്റെ മനുഷ്യത്വത്തെയും ഊന്നി പറയേണ്ട ആവശ്യമുണ്ട്. പലരും അതിന് വലിയ ഗൌരവം നൽകാറില്ല. അവൻ ദൈവം ആകുന്നു എന്ന് നാം പറയുമ്പോൾ അവൻ ദൈവത്വം ഭൂമിയിൽ കൊണ്ടുവരികയും മനുഷ്യത്വത്തെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയും അഞ്ചാം വാക്യം നോക്കിക്കാട്ടെ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ഏത് ലോകത്തെക്കുറിച്ചാണ് ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് എന്ന് ആദ്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഭാവി ലോകം സ്വർഗമാണ് എന്ന് അനേകം ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നിരുന്നാലും ലോകം എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് അധിവാസമുള്ള ഭൂമി എന്നാണ് അർത്ഥം. ഈ ഭൂമിയിലെ മനുഷ്യനെക്കുറിച്ച് ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 24:14 നാം വായിക്കുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായിട്ട് ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്ന്. റോമാലേഖനം 10:18 ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. ഇവിടെയെല്ലാം ഭൂമി, ഭൂലോകം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് അധിവാസമുള്ള ഭൂമിയെക്കുറിച്ചാണ്. ഇത് സ്വർഗത്തെയോ നിത്യതയോ സൂചിപ്പിക്കുന്നില്ല. മശിഹ വന്ന് ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എബ്രായ വിശ്വാസികൾ പഴയ നിയമം നല്ലവണ്ണം അറിയാവുന്നവരായിരുന്നു. ദാവീദിന്റെ വംശത്തിൽ വരുന്ന ഒരു രാജാവ് വരുവാനിരിക്കുന്ന രാജ്യത്തിൽ ഭരണം നടത്തും എന്ന് അവർ അറിഞ്ഞിരുന്നു. ഇതാണ് പഴയ നിയമത്തിന്റെ പ്രധാന വിഷയം എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അത് ക്രിസ്തു ആയിരുന്നുവോ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഒരാൾ വരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. പഴയ നിയമ പ്രവാചകന്മാരുടെ മുഖ്യ വിഷയവും മശിഹ രാജ്യം സ്ഥാപിക്കുന്നതായിരുന്നു. ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. 1000 വാഴ്ചയിലെ ഈ ഭൂമിയിൽ വരുവാനിരിക്കുന്ന രാജ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൂതന്മാർ ഭൂതകാലത്ത് ഭരണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഭാവിയിലും ഭരണം നടത്തുകയില്ല. അവർ കഴിഞ്ഞ കാലത്ത് സേവകരും ദൂതുവാഹികളുമായിരുന്നു. അവർ സേവകരായി തന്നെ ഭാവിയിൽ തുടരുകയും ചെയ്യും. ഇതത്രേ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ചിന്ത. തുടർന്ന് എഴുത്തുകാരൻ 8 തിരികെയും സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള ആ സങ്കീർത്തനത്തിന് വളരെ മനോഹരമായ വ്യാഖ്യാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ എബ്രായ 2:6 വായിക്കാം. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. 6-8 വരെയുള്ള വാക്യങ്ങൾ 8 4-6 വരെയുള്ള വാക്യങ്ങളുടെ ഉദ്ധരണിയാണ്. മനുഷ്യൻ ആരാണ്? ചെറിയ ഗ്രഹങ്ങളിൽ ഒന്നിലെ ഒരു ചെറിയ സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ. ദൈവത്തിന്റെ പ്രപഞ്ചത്തിൽ നാം വളരെ ചെറുതാണ്. ഭൗതിക സൃഷ്ടിയിൽ മനുഷ്യൻ വളരെ ചെറുതെങ്കിലും മഹിമയുള്ള കർത്താവ്, ത്രിത്വത്തിൽ രണ്ടാമൻ ആ മനുഷ്യനായ യേശുവായി തീർന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? ഇതിനുള്ള ഉത്തരം, യേശു ഒരു മനുഷ്യനായി തീർന്നു, അതുകൊണ്ട് മനുഷ്യൻ വിലയുള്ളവനായി. യേശു സ്വർഗത്തിന്റെ മഹിമകളെ വിട്ട് ഈ ഭൂമിയിൽ താൻ ഇറങ്ങി വന്നു. അവനൊരു സ്വർഗദൂതനായി തീർന്നില്ല എന്നതാണ് എബ്രായ ലേഖന എഴുത്തുകാരൻ നമ്മോട് പറയുന്നത്. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. മനുഷ്യൻ എന്താകുന്നു? അവനിൽ തന്നെ മനുഷ്യൻ യാതൊന്നുമല്ല. ഭൗതികമായി അവന്റെ ശരീരത്തിലെ രാസവസ്തുക്കൾ അപഗ്രഥിച്ച് അവയെ വിൽക്കുന്ന പക്ഷം ഒരിക്കൽ അവൻ 2.25 മാത്രം വിലയുള്ളവനായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നാണയപ്പെരുപ്പവും വിലക്കയറ്റവും മൂലം മനുഷ്യന്റെ വില അല്പം കൂടെ കൂടിയിട്ടുണ്ട് എന്നത് ശരി തന്നെ. എന്നാലും 10 താഴേക്കുള്ള സാധനം മാത്രമേ ഈ ശരീരത്തുള്ളൂ. എന്നാൽ അത് അത്രമാത്രം കൂടിയ വിലയൊന്നുമല്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം, അവൻ മനുഷ്യനായതിനാൽ വലിയ വിലയുള്ളവനാണ്. അവൻ മാനസികമായി താൻ ഏതാണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അവൻ വളരെ കുറച്ച് മാത്രമേ അറിയുന്നുള്ളൂ. മനുഷ്യൻ, നാം ജീവിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ച് വാസ്തവത്തിൽ നമുക്കൊന്നും അറിയില്ല. ശാരീരികവും മാനസികവുമായി മനുഷ്യൻ അത്ര വലിയവനല്ല. അവന് അധികം ഉയരുവാനും കഴിയുകയില്ല. മനുഷ്യന് വളരെയേറെ പരിമിതികളുണ്ട്. അവൻ നഷ്ടപ്പെട്ട പാപിയാണ്. അവൻ ഭയാനകമായ അവസ്ഥയിലാണ്. മനുഷ്യനെ ദൈവം ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? അതെ, അവൻ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ നഷ്ടപ്പെട്ട അവസ്ഥ കാണുകയും നമ്മെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും നമ്മോട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് നമ്മെ സന്ദർശിക്കുകയാണ് ചെയ്തത്. ഇനിയും 7 നോക്കിക്കാട്ട്. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സൃഷ്ടിപ്പിന്റെ സമയത്ത് ദൈവം മനുഷ്യനെ ദൂതന്മാരെക്കാൾ താഴ്ചയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. 8 ഇക്കാര്യം വ്യക്തമായി പറയുന്നു. ശ്രേഷ്ഠനായിരുന്നവൻ ദൂതന്മാരെക്കാൾ ഉന്നതനായിരുന്നവൻ ദൂതന്മാരെക്കാൾ താണുവരുവാൻ തയ്യാറായി. അവൻ ഒരു ദൂതനാകുകയല്ല, മനുഷ്യനാകുകയാണ് ചെയ്തത്. പഴയ നിയമത്തിൽ കർത്താവിന്റെ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ആകുന്നു എന്ന് നമ്മിൽ പലരും വിശ്വസിക്കുന്നു. യാബോക്ക് നദീതീരത്ത് വെച്ച് യാക്കോബുമായി മൽപിടുത്തം നടത്തിയ കർത്താവിന്റെ ദൂതൻ മനുഷ്യാവതാരത്തിന് മുൻപെയുള്ള ക്രിസ്തുവായിരുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അതങ്ങനെയാണ്. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത് ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവൻ ദൂതന്മാരെക്കാൾ താണവനായി തീർന്നു എന്നാണ്. ദൂതന്മാരാണ് മാനദണ്ഡം എന്ന് തോന്നുന്നു. ക്രിസ്തു ദൂതന്മാരെക്കാൾ ഉന്നതനായിരുന്നു. എന്നാൽ അവൻ മനുഷ്യനായി തീർന്നപ്പോൾ അവൻ ദൂതന്മാരെക്കാൾ താണവനായി തീർന്നു. എന്തിനാണ് കർത്താവ് അപ്രകാരം ചെയ്തത്? ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവൻ അപ്രകാരം ചെയ്തത്. കൂടാതെ ദൈവത്തിന്റെ മുമ്പാകെ അവൻ മനുഷ്യന്റെ പ്രതിനിധിയുമാകുന്നു. അവൻ ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവരികയും മനുഷ്യനെ സ്വർഗത്തിലേക്ക് മടക്കിക്കൊണ്ടുപോവുകയും ചെയ്തു. നാം ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ടായിരിക്കും ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകുവാനിടയാകുന്നത്. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഇതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം. നാം വായിച്ചു, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സ്വർഗദൂതന്മാർക്ക് ഒരിക്കലും ചെയ്യുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുവാൻ പോകുന്നു. ദൈവദൂതന്മാർ ദൈവത്തിന്റെ ലോകത്തെ ഭരിക്കുകയില്ല. അവർ ദൈവത്തിന്റെ ദൂതുവാഹികൾ മാത്രമാണ്. ദൈവത്തോട് മറുതലിക്കുവാൻ ശ്രമിച്ച ഒരു ദൈവദൂതനുണ്ടായിരുന്നു. അവൻ തന്റേതായ രാജ്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. അവൻ ഒരു ഭരണാധിപനാകുവാൻ ശ്രമിച്ചു. ദൈവത്തെ തനിക്ക് കീഴെ കൊണ്ടുവരുവാൻ ശ്രമിച്ച മനുഷ്യൻ, അവന്റെ പേര് ലൂസിഫർ എന്നായിരുന്നു. അരുണോദയപുത്രൻ, അവനെ ഇന്ന് നാം അറിയുന്നത് പിശാച്. അതെ, അവിശ്വാസത്താൽ അവൻ വീണു. ഇന്ന് സാത്താൻ എന്ന പേരിലാണ് അവൻ അറിയപ്പെടുന്നത്. അവനൊരു വെളിച്ചദൂതനായിരുന്നു. എന്നാൽ അവൻ ദൈവത്തോട് മറുതലിച്ചതുകൊണ്ട് തന്റെ ഹൃദയത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അറ്റത്തിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. യെശയ്യാപ്രവചനം 14:13-14 വാക്യങ്ങൾ. ദൈവം അവനെക്കുറിച്ചോ മറ്റേതെങ്കിലും ദൈവദൂതനെക്കുറിച്ചോ ഭരണം നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ദൈവം ഭരണം നടത്തുവാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിരുന്നാലും ഇന്ന് നാം കാണുന്ന അവസ്ഥയിൽ മനുഷ്യൻ ഭരണം നടത്തുവാൻ കഴിവില്ലാത്തവനാണ്. അക്കാര്യം ലോകത്തിലെ എല്ലാ തലസ്ഥാന നഗരികളിലും വെളിപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യന് ഭരിക്കുവാൻ കഴിയില്ല, എന്നാൽ അവന് ഭരിക്കുവാൻ കഴിയും എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ പിശാചിന്റെ ചിന്താഗതി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദൈവത്തെ കൂടാതെ ഭരണം നടത്തുവാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. മനുഷ്യൻ തന്നിൽ തന്നെ ദൈവത്തെ കൂടാതെ ദൈവ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾക്ക് അപ്പുറമായി ഭരിക്കുവാൻ കഴിവുള്ളവനല്ല. എന്നാൽ വീണ്ടെടുപ്പിൽ കൂടി ദൈവം മനുഷ്യനെ ഭരിക്കുവാൻ കഴിവുള്ള ഒരു അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പോകുന്നു. ആരംഭത്തിൽ അവനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കൊടുത്ത ആ കഴിവ്. 8 പറയുന്നു, തേജസ്സും ബഹുമാനവും നീ അവനെ അണിയിച്ചിരിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ മനുഷ്യന് ഈ ആധിപത്യം നഷ്ടപ്പെട്ടു. എന്നാൽ ക്രിസ്തു അത് വീണ്ടെടുത്തു. ഞാൻ 8 കൂടി വായിക്കട്ടെ. 2:8 നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കാൽക്കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. നീ സകലവും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. ആരുടെ കാൽക്കീഴിൽ? മനുഷ്യന്റെ അല്ല, ക്രിസ്തുവിന്റെ. എന്നാൽ ഇപ്പോൾ സകലവും അവനെ കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്നും കൂടി പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഭൂമി അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് തെറ്റി മാറിയിട്ടില്ലെങ്കിലും അവനല്ല ഇന്ന് ഭൂമിയെ ഭരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ അന്ന് ഒരു ആശുപത്രിയുടെയോ ജയിലിന്റെയോ ഈ പറയുന്നതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരിക്കില്ല. അന്ന് കുറ്റകൃത്യമോ ദാരിദ്ര്യമോ ഉണ്ടായിരിക്കില്ല. അവൻ ഈ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഇവിടം ഒരു പറുദീസയായിരിക്കും. അതെ, ലേഖന എഴുത്തുകാരൻ 8 നിന്നും ഉദ്ധരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ക്രിസ്തുവിനെ ഇവിടെ എടുത്തു പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ലവണ്ണം വ്യക്തമാണ്. ഈ പ്രവചനം ഇന്നുവരെ നിവൃത്തിയായിട്ടില്ല എന്നതാണ് വാസ്തവം. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താഗതികൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖകൻ എടുത്തെഴുതുകയാണ്. ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അവൻ താഴ്ച സംഭവിച്ചവനെങ്കിലും അവൻ പിതാവിന്റെ സന്നിധിയിൽ ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥതയാണെങ്കിലും എത്ര ഉന്നതമായ ഒരു പദവിയിലേക്കാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉന്നതമായ പദവിക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വചനത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് അവിടുത്തെ വചനം വായിപ്പാനും അത് പഠിപ്പാനും തന്ന അവസരത്തിനായി സ്തോത്രം. ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ അനുഗ്രഹങ്ങൾക്കായി വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ നാമത്തിനു വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
എബ്രായലേഖന പഠനത്തിന്റെ വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. തഞ്ചമടിയർക്കു നീ എന്നറിഞ്ഞടി എങ്ങൾ, തഞ്ചമടിയർക്കു നീ എന്നറിഞ്ഞടി എങ്ങൾ. അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ, വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. പിന്നുമേൽക്കൽപ്പാടമർന്നൊരു ചിൽപ്പൊരുളേതയ തൽപരനേ, ഉൾപ്പട പിന്നുമേൽക്കൽപ്പാടമർന്നൊരു ചിൽപ്പൊരുളേതയ തൽപരനേ. ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി, ദർപ്പമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി. സൽപദമാടിയർക്കു കാട്ടുക നീ, വാഞ്ചിതമരുളിടും വാനവർക്കധിപനി, വന്നിടുക വരം തന്നിടുക. ശപ്പുദാഹമേറ്ററുൾക ദേവ, തൃപ്തരായടിയങ്ങൾ തീർന്നിടുവാൻ. ആത്മവിശപ്പുദാഹമേറ്ററുൾക ദേവ, തൃപ്തരായടിയങ്ങൾ തീർന്നിടുവാൻ. സൂക്ഷ്മമാം തീരുമൊഴി കേട്ട കേട്ടറിഞ്ഞതുവിധം സൂക്ഷ്മമാം തിരുമൊഴി കേട്ടറിഞ്ഞതുവിധം ശുദ്ധിയായി ജീവിപ്പാറാകണമേ വാഞ്ചിതമരുളിടും വാ